السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، ബഹുമാന്യരായ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിൽ നടന്ന സുപ്രധാനമായ ഉഹദ് യുദ്ധം, അതിൻ്റെ അനന്തരഫലങ്ങളായി മുസ്ലിമീങ്ങളിൽ, മദീനക്കാരായ മുസ്ലിമീങ്ങൾ അവർ അനുഭവിച്ച ചില പ്രതിസന്ധികളെക്കുറിച്ചും മറ്റുമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കും സഹാബികൾക്കും ഉഹദിൽ ഏറ്റുവാങ്ങിയ അവർക്ക് സംഭവിച്ച പരാജയം, അത് മുശ്രിക്കുകളിൽ പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് കൈനീട്ടാൻ അവർക്ക് ധൈര്യം നൽകിയ കാര്യങ്ങളിലൊന്നാണ്. അങ്ങനെയാണ് പിന്നീട് ഉഹദ് യുദ്ധത്തിന് ശേഷം അതിൻ്റെ തുടർചലനങ്ങളായി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഗസ്വത്ത് ഹമറ ഇൽ അസദ് അതിൽപ്പെട്ടതാണ്. ബനുൽ അസദിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അബൂ സലമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ സരിയ അതിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സംഭവമായ ഖുറാഇകൾ, അവരുടെ മരണം, സരിയത്തുൽ ഖുറാ എന്ന പേരിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ ബിഉറു മഊന എന്ന പേരിൽ അറിയപ്പെട്ട സംഭവം, അല്ലെങ്കിൽ വാഖിഅത്തു ബിഉറി മഊന എന്ന പേരിൽ അറിയപ്പെട്ട ഈ സംഭവം, അതുപോലെ റസൂലുള്ളയുടെ സഹാബികളിൽ പ്രധാനപ്പെട്ട ചിലർ മക്കയിൽ ഏറ്റുവാങ്ങിയ ദാരുണമായ മരണം, ഈ സംഭവങ്ങളെല്ലാം ഉഹദിന് ശേഷം നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതോടൊപ്പം ചേർത്തു പറയാവുന്ന കാര്യമാണ്, മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ അവരുമായി നടന്ന ഗസ്വത്തു ബനിൻ നദീർ എന്ന പേരിൽ അറിയപ്പെട്ട യുദ്ധം. ബനു നദീറുകാർ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ ഒരു വിഭാഗം ആളുകളാണ്. അവിടെ മറ്റ് രണ്ട് വിഭാഗങ്ങളായി ഉണ്ടായിരുന്നത് ഒന്ന് ബനു ഖുറൈദയും ബനു ഖൈനുഖാഉമാണ്. ബനു നദീറുകാരുമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയതിന് ശേഷം ആദ്യത്തെ യുദ്ധം സംഭവിക്കുന്നത്. അതാണ് ബനു നദീർ യുദ്ധം എന്ന പേരിൽ ഗസ്വത്തു ബനിൻ നദീർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് തുടക്കം മുതൽ അവസാനം വരെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിലാണ് അവതരിച്ചത്. ഖുർആനിലെ സൂറത്തുൽ ഹഷർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അവതരിച്ച സൂറത്താണ്. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ടായിരുന്നു, സൂറത്തുൽ ഹഷർ അത് സൂറത്തു ബനിൻ നദീർ ആണ്, അല്ലെങ്കിൽ സൂറത്തു ബനിൻ നദീർ എന്നാണ് അതിന് പറയേണ്ടത് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. കാരണം ബനു നദീറുകാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. ഈ യുദ്ധം സംഭവിക്കുന്നത് ഹിജ്റ 4-ാം വർഷം റബീഉൽ അവൽ മാസത്തിലാണ്. ഈ യുദ്ധത്തിന് കാരണമായത് എന്താണ് എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദരുമായി ഉണ്ടാക്കിയ കരാറുകളിൽ ഒന്ന്, ആ കരാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറുകാരുടെ അടുക്കൽ ചെന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഭവമാണ്. അതിൻ്റെ വിശദരൂപം നമ്മൾ കഴിഞ്ഞ തവണ ഓർമ്മപ്പെടുത്തിയതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറാഅകളെ ബിഇറു മഅൂനത്തിൻ്റെ അടുക്കൽ വച്ച് മുശ്രിക്കുകൾ കൊലപ്പെടുത്തുകയും ആ വിവരം അറിയിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അംറു ഇബ്നു ഉമയ്യ അദ്-ദമ്രി എന്ന സഹാബി മദീനയിലേക്ക് റസൂലുള്ളയുടെ അടുക്കലേക്ക് തിരിച്ചു വരികയും ചെയ്ത സംഭവം കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ യുദ്ധത്തിൽ ഖുറാഇകൾ 70 പേർ കൊല്ലപ്പെട്ടു. അവരുടെ പിന്നിലുണ്ടായിരുന്ന രണ്ടാളുകൾ, ആ രണ്ടാളുകളിൽ ഒരാൾ മുശ്രിക്കുകൾക്ക് നേരെ ചാടി വീഴുകയും അദ്ദേഹം അവിടെ മരിച്ചു വീഴുകയും ചെയ്തു. എന്നാൽ അംറു ഇബ്നു ഉമയ്യ അദ്-ദമ്രി അദ്ദേഹം റസൂലുള്ളയുടെ അടുക്കലേക്ക് വിവരം അറിയിക്കുന്നതിന് വേണ്ടി തിരിച്ചു വന്നു. ആ സംഭവം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തിരിച്ചു വരുന്ന വഴിയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറാഇകളെ കൊലപ്പെടുത്തിയ ആ നാട്ടുകാരിൽപ്പെട്ട രണ്ടാളുകൾ മദീനയുടെ ഭാഗത്ത് നിന്ന് അവരുടെ നാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ രണ്ടാളുകളെ വധിച്ചു കളഞ്ഞു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാർ നൽകിയിരുന്നു, സംരക്ഷണം നൽകിയിരുന്നു. അതാകട്ടെ ആമിർ ഇബ്നു അബി റബിഅ അദ്ദേഹം ആമിർ ഇബ്നു ഉമയ്യ അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കരാർ നൽകിയ സംഭവം അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി 70 സഹാബികൾ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചതിനോടൊപ്പം ഇങ്ങനെ രണ്ടാളുകളെ കൊന്ന വിവരവും പറഞ്ഞു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ അസ്വസ്ഥനാക്കുകയും അവിടുന്ന് അതിൻ്റെ പേരിൽ അദ്ദേഹത്തോട് ദേഷ്യം പിടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ രണ്ടാളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, അവരുടെ മരണത്തിന് പകരമായി നഷ്ടപരിഹാരമായി അവരുടെ കുടുംബക്കാർക്ക് അവകാശപ്പെട്ട ദിയത്ത് നൽകണം. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലഘട്ടത്തിൽ യഹൂദരുമായി ചേർന്നുണ്ടാക്കിയ കരാറുകളിൽ ഒന്ന്, മദീനക്കാരെന്ന നിലക്ക് അവരുടെ രാഷ്ട്രസംബന്ധിയായ വിഷയങ്ങളിൽ സംഭവിക്കുന്ന ഇത്തരം കൊലപാതകങ്ങൾ, അബദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അവയുടെ ദിയത്ത്, അവയുടെ നഷ്ടപരിഹാര തുക നൽകുന്നതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കണമെന്ന കരാർ യഹൂദരുമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഇതാണ് ബനു നദീർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലം. അങ്ങനെ അംറു ഇബ്നു ഉമയ്യ എന്ന സഹാബി അദ്ദേഹത്തിന് സംഭവിച്ച, അബദ്ധത്തിൽ സംഭവിച്ച ഈ കൊലപാതകം, അതിൻ്റെ നഷ്ടപരിഹാര തുകയിൽ യഹൂദർ വാഗ്ദാനം ചെയ്ത കാര്യം ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ചില സഹാബികളെയും ഒപ്പം കൂട്ടി യഹൂദരുടെ അടുക്കലേക്ക് ചെന്നു, ബനു നദീറുകാരുടെ അടുക്കൽ ചെന്നു. അങ്ങനെ അവരോട് ഈ വിഷയം സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അബുൽ ഖാസിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനിയത്താണത്, അബുൽ ഖാസിം നീ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ ചെയ്തു തരാൻ തയ്യാറാണ്, നിന്റെ ഈ ആ വിഷയത്തിന് നല്ല രൂപത്തിൽ തന്നെ ഞങ്ങൾ മറുപടി നൽകാം എന്ന് അവർ റസൂലുള്ളക്ക് മറുപടി നൽകി. നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യഹൂദരുടെ വീടുകളുടെ കൂട്ടത്തിലൊരു വീട്, ആ വീടിൻ്റെ മതിലിൽ ചാരി റസൂലുള്ളയും സഹാബത്തും ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും യഹൂദരുടെ വീടുകളിലൊരു വീടിൻ്റെ മതിലിൽ ചാരിയിരുന്നു. അങ്ങനെ അവർ സഹായിക്കാമെന്നേറ്റ ഈ സമ്പാദ്യവുമായി പണവുമായി വരുന്നത് അവർ കാത്തിരിക്കുകയാണ്. റസൂലുള്ളയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുന്ന വേളയിൽ യഹൂദർ അവർ കുറച്ചങ്ങോട്ട് മാറി നിന്നു. എന്നിട്ട് അവർ പരസ്പരം ഗൂഢാലോചന നടത്തി. അവരിൽ ചിലർ പറഞ്ഞു, ഇന്നകും ലൻ തജിദുർ റജുല മിത്ല ഹാലിഹി ഹാദെ, മുഹമ്മദിനെ കൊല്ലാൻ ഇതുപോലെ ഒരു അവസരം ഇനി വേറെ ഒത്തുവരികയില്ല. ആകെ കുറച്ച് സഹാബികൾ മാത്രമാണ് ഒപ്പമുള്ളത്. അതുകൊണ്ട് ഫമൻ റജുലുൻ യഅലു അലാ ഹാദൽ ബൈത്ത്, അതുകൊണ്ട് കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് ഇരിക്കുന്ന വീടിൻ്റെ മുകളിൽ കയറാനും അങ്ങനെ അവൻ്റെ മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയുടെ മുകളിലേക്ക് ഒരു പാറക്കല്ല് വലിച്ചിടാനും തയ്യാറായി ഉള്ളത്? ഗൂഢാലോചനയാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ അമ്രുബ്നു ജഹാഷ് ഇബ്നു കഅബ് എന്ന യഹൂദൻ അതിന് തയ്യാറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലേക്ക് ഒരു വലിയ പാറക്കല്ല് വലിച്ചിട്ട് നബിയെ കൊലപ്പെടുത്താൻ വേണ്ടി ഇവൻ വീടിൻ്റെ മുകളിൽ കയറി. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യഹൂദരുടെ കുതന്ത്രത്തെക്കുറിച്ച് വിവരമറിയിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്തോ ഒരു കാര്യം ചെയ്യാനുണ്ട് എന്ന രൂപത്തിൽ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്തോ ഒരു കാര്യം ഇപ്പോൾ ചെയ്തു വരാം, പെട്ടെന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ തോന്നിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി അവിടെ നിന്ന് എഴുന്നേറ്റു. സഹാബികൾ അവിടെ വിട്ടേച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗതയിൽ മദീനയിലേക്ക് തന്നെ തിരിച്ചുപോയി. ഇപ്പോൾ വരാമെന്ന നിലക്കാണ് റസൂലുള്ള എഴുന്നേറ്റത്. കാരണം അവിടെ വെച്ച് ഈ കുറച്ച് സഹാബികൾ മാത്രമുള്ളിടത്ത് വെച്ച് യഹൂദന്മാരുമായി തർക്കിക്കുക എന്നത് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രപരമായി അവിടെ നിന്ന് എഴുന്നേറ്റുപോയി. കുറച്ചു കഴിഞ്ഞ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമെ കാണാതായപ്പോൾ ഒപ്പം വന്ന സഹാബികൾ അവരും എഴുന്നേറ്റു. അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. അങ്ങനെ മദീനയുടെ മുസ്ലിമീങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിന് മുൻപ് മദീനയിൽ നിന്ന് ചില മുസ്ലിമീങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അവർ കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ചിട്ടുണ്ട്, മസ്ജിദിൽ പോയിട്ടുണ്ട്. അങ്ങനെ റസൂലുള്ളയുടെ സഹാബികൾ അവിടുത്തോടൊപ്പം ചെന്ന ഈ കുറച്ച് ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലുകയും കാര്യം അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദർ മെനഞ്ഞുവെച്ച ചതിയുടെ സംഭവം അവർക്ക് പറഞ്ഞു കൊടുത്തു. ചിലർ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് റസൂലുള്ള സഹാബികൾ അവിടെ വിട്ടേച്ചു പോയത്, സഹാബികളോട് എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഉടനടി ജൂതന്മാരോ യഹൂദന്മാർക്കെതിരെ പ്രതികരിച്ചേക്കാം. അങ്ങനെ പ്രതികരിച്ചാൽ പ്രശ്നം വഷളാകും, അവിടെ നിന്ന് പുറത്തു കടക്കാനാവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊന്നും ഒരു കാര്യവും പറയാതെ ഇപ്പോൾ വരാമെന്ന രൂപത്തിൽ എഴുന്നേറ്റ് പോയത്. അത് അവിടുത്തെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു. അങ്ങനെ മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങൾക്കിടയിൽ യുദ്ധത്തിനുള്ള ആഹ്വാനവുമായി അവിടുന്ന് വിളിച്ചു പറയുന്ന ഒരാളെ പറഞ്ഞയച്ചു. അങ്ങനെ സഹാബികൾ ഒത്തുകൂടി. ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. إذ هم قوم أن يبسطوا أيديهم إليكم أن إذ هم قوم أن يبسطوا إليكم أيديهم ഒരു വിഭാഗം ആളുകൾ അവർ നിങ്ങൾക്ക് നേരെ കൈനീട്ടാൻ ഉദ്ദേശിച്ചു. فكف أيديهم عنكم, അപ്പോൾ അല്ലാഹു അവരുടെ കൈകളെ നിങ്ങളിൽ നിന്ന് തടഞ്ഞു വെച്ചു. واتقوا الله, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. وعلى الله فليتوكل المؤمنون, അള്ളാഹുവിൻ്റെ മേലാണ് മുഅ്മിനീങ്ങൾ ഭരമേൽപ്പിക്കുന്നത്. ഈ ആയത്ത് വലിയ മഹത്തരമായ ഒരു പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു രക്ഷിച്ചതിനെ കുറിച്ച് പറഞ്ഞ ശേഷം ഉടനെ അള്ളാഹു പറയുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അള്ളാഹുവിൻ്റെ മേലാണ് ഭരമേൽപ്പിക്കേണ്ടത്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കാര്യം സംരക്ഷിക്കും. അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സൂക്ഷിക്കലാണ്. എന്താണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിക്കലും അവൻ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലുമാണ്. അങ്ങനെ നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ മറ്റുള്ളവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ സംരക്ഷിക്കും. അള്ളാഹു പറഞ്ഞതുപോലെ, ഇൻ തത്തഖു ഇൻ തസ്ബിറു വതത്തഖു ലാ യദുറുക്കും കൈദുഹും ഷൈആ, നിങ്ങൾ ക്ഷമിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നിങ്ങളെ ബാധിക്കുകയില്ല. നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കുകയും അവിടുന്ന് മദീനയിലേക്ക് തിരിച്ചെത്തുകയും യുദ്ധത്തിന് തയ്യാറെടുക്കുകയും ചെയ്തു. ഇതാണ് ബനു നദീറുകാരുമായി ഉണ്ടായ യുദ്ധത്തിൻ്റെ കാരണമായി പറയപ്പെട്ട ഒരു വിഷയം. ഒരു കാരണം ഈ പറഞ്ഞതാണ്. രണ്ടാമത്തെ കാരണം, സഹാബികളിൽ ചിലർ റിവായത്ത് ചെയ്തതുപോലെ, അവരുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ, ഖുറൈശികൾ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ബദർ യുദ്ധത്തിന് ശേഷം യഹൂദർക്ക് ഒരു കത്തയച്ചു. മറ്റു രണ്ടാമത്തെ കാരണം ഈ പറയാൻ പോകുന്നതാണ്. ഒരു കാരണം അവർ റസൂലുള്ളയെ വധിക്കാൻ ശ്രമിച്ചു എന്നതാണ്. മറ്റൊരു കാരണമായി പറയപ്പെട്ടത്, ബദർ യുദ്ധത്തിന് ശേഷം ഖുറൈശികൾ യഹൂദർക്കൊരു കത്തെഴുതി. അവരോട് യഹൂദരോട് ഖുറൈശികൾ പറഞ്ഞു, ഇന്നക്കും അഹ്ലുൽ ഹലഖത്തി വൽ ഹുസൂൻ, നിങ്ങൾ നല്ല ഒത്തൊരുമയുള്ള ആളുകളാണ്, മാത്രമല്ല നിങ്ങൾക്ക് ധാരാളം കോട്ടകളുണ്ട്. ബനു നദീറുകാർ അവർ കോട്ടകൾ പണിതിരുന്ന വിഭാഗമായിരുന്നു, അവർക്ക് കോട്ടകൾ ഉണ്ടായിരുന്നു. വഅന്നകും ലതുഖാതിലുന്ന സാഹിബന ഔ ലനഫ്അലന്ന കദാ വകദാ, അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിനെതിരെ തിരിയണം, മുഹമ്മദിനെ നിങ്ങൾ കൊലപ്പെടുത്തണം, ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയും, നിങ്ങളെ ഞങ്ങൾ തകർത്ത് കളയും. യഹൂദർക്ക് ഖുറൈശികൾ ഭീഷണി കത്തയച്ചു. അങ്ങനെ യഹൂദർക്ക് ഈ കത്ത് വന്നെത്തിയപ്പോൾ അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. അങ്ങനെ ആ ദൂതനെ പറഞ്ഞയക്കുന്നതിന് മുൻപ് അവർ തമ്മിൽ പരസ്പരം ഗൂഢാലോചന നടത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള പദ്ധതി അവർ രഹസ്യമായി തയ്യാറാക്കുകയും ചെയ്തു. അങ്ങനെ അവർ റസൂലുള്ളയുടെ അടുക്കലേക്ക് ഒരാളെ പറഞ്ഞയച്ചു, നബിയെ വധിക്കുന്നതിന് വേണ്ടി ഒരു ദൂതനെ പറഞ്ഞയച്ചു.
എന്നിട്ട് ആ ദൂതൻ റസൂലുള്ളയുടെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് 30 ആളുകളുമായി, നിന്റെ സഹാബികളിൽപ്പെട്ട 30 ആളുകളുമായി ഞങ്ങളുടെ അടുക്കൽ വരിക. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 30 പുരോഹിതന്മാരുമായി വരാം. അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുകയും നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും പറയാം. അങ്ങനെ യഹൂദരിൽപ്പെട്ട ഈ 30 പുരോഹിതന്മാർ അവർ നിന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞങ്ങൾ യഹൂദരെല്ലാം നിന്നെ വിശ്വസിക്കാൻ തയ്യാറാണ്. അവരുദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 30 സഹാബികളോടൊപ്പം മദീനക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നബിയെ വധിച്ചു കളയാൻ സാധിക്കുമെന്നാണ്. 30 സഹാബികൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഭാഗം ആളുകളാണ്. ബനു നദീറുകാരുടെ ഇടയിലേക്ക് ഈ 30 ആളുകളുടെ ഒപ്പം റസൂലുള്ളയെ കിട്ടിക്കഴിഞ്ഞാൽ 30 ആളുകളെയും നബിയെയും വധിച്ചു കളയാം എന്നതാണ് അവരുടെ പ്ലാൻ. അങ്ങനെ റസൂലുള്ളയും സഹാബത്തും 30 ആളുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറുകാരുടെ അടുക്കൽ ചെന്നു. അപ്പൊ ഈ 30 ആളുകളെ വിളിച്ചത് തന്നെ ഒരു തന്ത്രമായിരുന്നു. യഹൂദർ അവർ തമ്മിൽ പരസ്പരം പറഞ്ഞു, സഹാബികളിൽപ്പെട്ട 30 ആളുകൾ അവരെ തകർത്തുകൊണ്ട് മുഹമ്മദിനെ ലഭിക്കുക എന്നത് പ്രയാസമാണ്. കാരണം ആ 30 ആളുകളും മരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിൽ ആരാണ് ആദ്യം മരിക്കാൻ തയ്യാറ് എന്ന രൂപത്തിൽ മത്സരിക്കുന്ന ആളുകളാണ് ഈ 30 ആളുകൾ. അതുകൊണ്ട് ഈ 30 ആളുകൾക്കിടയിൽ കിട്ടിയത് കൊണ്ട് കാര്യമല്ല, അവരുടെ ആളുകളുടെ എണ്ണം കുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം യഹൂദർ മറ്റൊരു ദൂതനെ പറഞ്ഞയച്ചു. എന്നിട്ട് റസൂലുള്ളയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, നിന്റെ ഒപ്പം 30 ആളുണ്ട്, ഞങ്ങളും 30 ആളുകളുണ്ട്. ഇത്രയും ആളുകൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ഒരുമിച്ചു കൂടി ധാരാളമായി സംസാരമുണ്ടായാൽ നമുക്കൊന്നും കേൾക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നിന്നോടൊപ്പം 3 ആളുകളെ കൂട്ടി നീ വരണം. യജൂദന്മാരുടെ തന്ത്രമായിരുന്നു അത്. ആദ്യം തന്നെ പോയിട്ട് റസൂലുള്ളാഹിനോട് 3 ആളുകളുടെ ഒപ്പം വരണം എന്ന് പറഞ്ഞാൽ അതിൽ ഇവരുടെ തന്ത്രം ചിലപ്പോൾ മണക്കാൻ സാധ്യതയുണ്ട്. 3 ആളെ ഒപ്പം കൂട്ടി വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളായ ഒരു വിഭാഗം ആളുകളുടെ ഇടയിലേക്ക് നബി ചിലപ്പോൾ വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ ആദ്യം റസൂലുള്ളയോട് പോയി 30 ആളുകളുടെ എണ്ണം പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 30 ആളുകളുമായി വന്നപ്പോൾ വഴിയിൽ വെച്ച് അവർ പറഞ്ഞു, 3 ആളുകളെ കൂട്ടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെയും കൂട്ടി ബനു നദീറുകാരുടെ അടുക്കൽ ചെന്നു. അവരാകട്ടെ അവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. റസൂലുള്ളയെ തരം കിട്ടിയാൽ കൊലപ്പെടുത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്ത്രത്തെ മറ്റൊരു വഴിയിലൂടെ തകർത്ത് കളഞ്ഞു. ബനു നദീറുകാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ, അവൾക്ക് മുസ്ലിമീങ്ങളോട് മനസ്സിൽ ഇഷ്ടമുണ്ടായിരുന്നു. അവൾ തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് കത്തെഴുതി, ബനു നദീറുകാർ റസൂലുള്ളയെ വധിക്കുന്നതിന് വേണ്ടിയാണ് ഈ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സഹാബി, അദ്ദേഹം മുസ്ലിമായിരുന്നു. വിവരം കിട്ടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യം അറിയിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ മദീനയിലേക്ക് തിരിച്ചുപോയി. ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി. അവരുദ്ദേശിച്ചത് സംഭവിച്ചില്ല. അങ്ങനെ അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് തയ്യാറെടുത്തു. ഈ 2 അഭിപ്രായങ്ങളും ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറുകാരുമായുള്ള കരാർ ചർച്ച ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് അവിടുത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അത് ഏതാണ്ട് ബഹുഭൂരിപക്ഷം ചരിത്രകാരന്മാരുടെയും അഭിപ്രായമാണ്. വലിയൊരു വിഭാഗം ആളുകളുടെ അഭിപ്രായം അതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദരുടെ വീടിൻ്റെ അരികിലിരുന്ന സന്ദർഭത്തിൽ മുകളിൽ നിന്ന് പാറക്കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ട് നബിയെ കൊലപ്പെടുത്താൻ അവർ ശ്രമിച്ചു എന്ന സംഭവം അത് പ്രസിദ്ധമാണ്. മറ്റൊരു സംഭവം ഞാൻ ഈ പറഞ്ഞ സംഭവമാണ്. യഹൂദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചർച്ചയ്ക്കായി ക്ഷണിക്കുകയും തക്കം കിട്ടിയാൽ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. റസൂലുള്ള അത് മറ്റൊരു വഴിയിലൂടെ വിവരമറിഞ്ഞു. എന്തായാലും ബനു നദീറുകാരുമായി യുദ്ധം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറെടുത്തു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബനു നദീറുകാരുടെ അടുക്കലേക്ക് സഹാബികളുടെ സൈന്യവുമായി സജ്ജമായി അങ്ങോട്ട് ചെന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയ ഉടൻ, അല്ലെങ്കിൽ അവിടുന്ന് വരുന്നുണ്ട് എന്ന വിവരം കിട്ടിയ ഉടൻ തന്നെ യഹൂദന്മാർ അവരുടെ കോട്ടക്കുള്ളിൽ പോയി ഒളിച്ചു. അതിനു മുൻപ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഇവർ ഉദ്ദേശിച്ച സന്ദർഭത്തിൽ മുനാഫിക്കുകൾ മുൻപ് അവർക്ക് നൽകിയ വാഗ്ദാനമുണ്ടായിരുന്നു, എങ്ങാനും നിങ്ങൾക്കെതിരെ മുഹമ്മദ് തിരിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടാവും. മുനാഫിക്കുകൾ സമയം വന്നപ്പോൾ ബനു നദീറുകാരെ കൈവിട്ടു. അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ യുദ്ധം ചെയ്യാൻ ഇനി എന്തായാലും പറ്റില്ല. മുനാഫിക്കുകൾ കൈവിട്ടു എന്നത് മനസ്സിലായ അതേ സന്ദർഭത്തിൽ ഉടൻ തന്നെ അവർ തങ്ങളുടെ കോട്ടകൾക്കുള്ളിൽ അഭയം തേടി. ബനു നദീറുകാർ വലിയ ആയുധ പാടവമുള്ള ആളുകളാണ്. വലിയ കോട്ടകളുണ്ട്. അവരെ പരാജയപ്പെടുത്തുക എന്നത് മദീനയിലെ അന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. മുസ്ലിമീങ്ങളുടെ അന്നത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ ബനു നദീറുകാർ അവിടുത്തെ ശക്തരായ ആളുകളാണ്, വലിയ കോട്ടയുള്ള ആളുകളാണ്. അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്നത് മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അവർ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യമാണ്. അപ്രതീക്ഷിതമായാണ് കാര്യങ്ങളാകെ മാറി മറിയുന്നത്. അങ്ങനെ മുനാഫിക്കുകൾ അവർ ബനു നദീറുകാർക്ക് വാഗ്ദാനങ്ങൾ നൽകി അത് വഞ്ചിച്ചു, അതവർ പിൻവലിച്ചു. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അലം തറ ഇലല്ലദീന നാഫഖു يقولون لإخوانهم الذين كفروا من أهل الكتاب لئن أخرجتم لنخرجن معكم. الله പറയുന്നു, മുഹമ്മദ് നീ കണ്ടില്ലേ, മുനാഫിക്കുകളായ ആളുകൾ അവർ തങ്ങളുടെ സഹോദരന്മാരായ കുഫാറുകളോട് മുശ്രിക്കുകളോട് വേദക്കാരോട് അവർ പറയുന്നു, لئن أخرجتم لنخرجن معكم, നിങ്ങൾ മദീനയിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസരം ഉണ്ടായാൽ ഞങ്ങളും നിങ്ങളൊപ്പം ഉണ്ടായിരിക്കും. അതായത് നിസാഖിന്റെ ആളുകളുടെ സ്വഭാവമാണത്. അവരെന്നും ഇസ്ലാമിനെ എതിരായി നിൽക്കും, കുഫ്ഫാറുകളോടൊപ്പം നിൽക്കും. ഞങ്ങൾ നിങ്ങളെ സഹായിക്കും, ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ടായിരിക്കും, ഞങ്ങൾ നിങ്ങൾക്ക് ഒപ്പമാണ്. അവർ പറയുന്നത് നീ കാണുന്നില്ലേ റസൂലെ, എന്താണ് അവർ പറയുന്നത്? നിങ്ങൾ പുറത്തു പോകേണ്ടി വന്നാൽ ഞങ്ങളും പുറത്തു പോകും. ولئن ان قتلتم لئن اخرجتم لنخرجن معكم ولا نطيع فيكم احدا ابدا. നിങ്ങളുടെ കൂട്ട നിങ്ങളുടെ വിഷയത്തിൽ ഒരാളുടെയും വാക്ക് ഞങ്ങൾ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യില്ല. وان قتلتم لننصرنكم. നിങ്ങളോട് ആരോടെങ്കിലും മുസ്ലിമീങ്ങളിൽപ്പെട്ട ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിലകൊള്ളും, നിങ്ങളെ സഹായിക്കും. അള്ളാഹു പറയുന്നു, വല്ലാഹു യഷ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു അവർ കള്ളന്മാരാണ്. നിഫാഖിന്റെ ആളുകൾ, ഇസ്ലാമിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, പേരിൽ പുറത്തേക്ക് ഇസ്ലാമും ഉള്ളിൽ കുഫറും വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർ കുഫാറുകൾക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ അവരെ സഹായിക്കാൻ വേണ്ടി ഉറച്ചു നിൽക്കുകയില്ല. നിഫാഖ് ജീവിതത്തിൽ പുലർത്തുന്നവന്റെ അവസ്ഥ എന്ന് അവന്റെ കാര്യം സേഫാക്കുക എന്നുള്ളത് മാത്രമാണ്. ആർക്കാണോ വിജയം അവൻ അവരോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മുനാഫിക്കുകൾ ഏറ്റവും വൃത്തികെട്ട സ്വഭാവവും മനസ്സും പേർന്ന ആളുകളാണ്. നാഫഖ എന്ന പദം തന്നെ വന്നത് മൃഗങ്ങളുടെ കൂട്ടത്തിൽ ഒരു ജീവിയുണ്ട്, ആ ജീവി അതിൻ്റെ വീട് കുഴിച്ചു വെക്കുമ്പോൾ അതൊരു ഉടുമ്പിനെ പോലെയുള്ളൊരു ജീവിയാണ്. അതിൻ്റെ വീട് നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ആ വീട്ടിലേക്ക് വ്യത്യസ്തങ്ങളായ ദ്വാരങ്ങൾ കുഴിച്ചു വെക്കും. അപ്പൊ അതിനെ പിടികൂടാൻ വേണ്ടി ശത്രു വന്നു കഴിഞ്ഞാൽ അത് ഒരു ദ്വാരത്തിലൂടെ ഉള്ളിൽ കയറും. അപ്പൊ ഇവനിപ്പോഴെ കുറച്ചപ്പോഴെങ്കിലും പുറത്തു വരുന്ന വിചാരിച്ചിട്ട് പിന്നാലെ കൂടിയ ആള് എന്ത് ചെയ്യും, പിന്നാലെ പോയ ശത്രു ഇവനെയും കാത്ത് മാളത്തിന്റെ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഇവ വേറെ സ്ഥലത്ത് കൂടെ അവന്റെ തടി കഴിച്ചിലാക്കിയിട്ടുണ്ടാവും. അതിൽ നിന്നാണ് നാഫക്ക എന്ന പദം തന്നെ വന്നത്. മുനാഫക്കിന്റെ സ്വഭാവതാണ്, അവൻ കുറേ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒന്ന് ഒന്നിൽ കൂടെ ചാടും, വേറെ ഒന്നിൽ കൂടെ പുറത്ത് വരും. അല്ലെ, നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, ഏത് കാലിൽ എപ്പോൾ വീണാലും നാല് കാലിൽ വീഴാന്ന് പറയും. അവൻ്റെതായ ഒരു നിലപാടില്ല. ഇസ്ലാമിനോടൊപ്പം അവർ ഉറച്ചു നിൽക്കുകയില്ല, എന്നാൽ കുഫറിനോടൊപ്പം ഉറച്ചു നിൽക്കുക, അതുമില്ല. അള്ളാഹു പറയുന്നു, ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും, വേദക്കാർ പുറത്താക്കപ്പെട്ടാൽ ഇവർ അവരോടൊപ്പം പുറത്തു പോവുകയില്ല. വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും, ഇനി അവർ യുദ്ധം ചെയ്യപ്പെട്ടാൽ, അവരോട് ആരെങ്കിലും യുദ്ധത്തിന് വന്നാൽ, മുസ്ലിമീങ്ങൾ അവരെ തകർക്കാൻ തുടങ്ങിയാൽ, ലാ യൻസുറൂനഹും, ഇവരവരെ സഹായിക്കുകയുമില്ല. വലഇൻ നസറൂഹും ലയുവല്ലുന്നൽ അദ്ബാറ സുമ്മ ലയൻസറൂൻ, അഥവാ ഇവർ അവരെ സഹായിക്കാൻ തുനിഞ്ഞാൽ തന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം എത്തിയാൽ ഇവർ പിന്തിരിഞ്ഞോടും, ഇവർ നിലകൊള്ളുകയില്ല, നിലനിൽക്കുകയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ലഅൻതും അഷദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിൻ അല്ലാഹ് ذلك بانهم قوم لا يفقهون. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂലെ, സഹാബികളെ, അവരുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാൾ അവർ പേടിക്കുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ അവരെന്തെങ്കിലും ചെയ്തു കളയുമെന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ശിക്ഷയല്ല അവർ ഭയക്കുന്നത്, നിങ്ങളെയാണ് അവർക്ക് പേടി. അവർ യഥാർത്ഥത്തിൽ പേടിക്കേണ്ടിയിരുന്നത് അള്ളാഹുവിനെയാണ്. ഇത് ഏതൊരു അള്ളാഹുവിനേക്കാൾ കൂടുതൽ സൃഷ്ടികളെ ഭയക്കുകയും അവർക്ക് വേണ്ടി ദീനിൽ വെള്ളം കലർത്തുകയും ചെയ്യുന്ന ആരെയും ഭയപ്പെടുത്തുന്ന ആയത്താണിത്. അത് നിഫാഖിന്റെ ശുഅബകളിൽ, നിഫാഖിന്റെ ശാഖകളിൽ പെട്ടതാണ് ഈ സ്വഭാവം, ജനങ്ങളെ പേടിച്ച് ദീന് മാറ്റുക. അള്ളാഹുവിനെ പേടിക്കുക എന്നതാണ് വേണ്ടത്. അള്ളാഹുവിനെയാണ് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടത് അല്ലേ. എല്ലാ സൃഷ്ടികളും അവരെല്ലാം ഒരു കാര്യം വിചാരിച്ചാലും അള്ളാഹുവിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ നിഫാഖുള്ളവർ, അവർ കാര്യം മനസ്സിലാക്കാത്തവരാണ് എന്നതുകൊണ്ട് തന്നെ അവർ അള്ളാഹുവിനേക്കാൾ ഭയപ്പെടുക മനുഷ്യരെയായിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളുമായി ബനു നദീറുകാരെ ഉപരോധിച്ചു. ഇവർ കോട്ടക്കുള്ളിൽ അഭയം തേടി. ചില സമയങ്ങളിൽ ഇവർ കോട്ടയ്ക്ക് മുകളിൽ കയറും. എന്നിട്ട് റസൂലുള്ളക്കും സഹാബത്തിനും നേർക്ക് ഇവർ അമ്പെയ്യും. കോട്ടക്കുള്ളിൽ നിന്നിട്ടാണ് ഇവരുടെ യുദ്ധം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവരിങ്ങനെ അമ്പു ചെയ്യാൻ തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നദീറുകാരുടെ കോട്ടയ്ക്ക് ചുറ്റുമുള്ള ഈന്തപ്പനകൾ കത്തിച്ചു കളയാൻ പറഞ്ഞു, അവരെ പേടിപ്പിക്കുന്നതിന് വേണ്ടി. യഥാർത്ഥത്തിൽ യുദ്ധത്തിൽ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. പക്ഷെ ബനു നദീറുകാരുമായുള്ള യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ചെയ്തിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ കോട്ടയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ഈന്തപ്പനകൾ കത്തിച്ചു കളഞ്ഞു, തീ കൊടുത്തു. ഈന്തപ്പനകൾ നിന്ന് കത്തുകയാണ്. അബ്ദുൽ കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, കോട്ടക്കുള്ളിൽ കഴിയുന്ന ഇവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു റസൂലുള്ള അങ്ങനെ ചെയ്തത്. കാരണം പൊതുവെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യനാണ് എന്ന് അവർക്കറിയാം. അത് റസൂലുള്ള യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ തിരുത്തി കാണിച്ചു കൊടുത്തു. അവിടുന്ന് തന്റെ ദേഷ്യം പ്രകടമായി കാണിക്കുന്നതിന് വേണ്ടി ബനു നദീറുകാരുടെ കോട്ടയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ഈന്തപ്പനകൾ അത് തീയിട്ടു. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, മാ ഖതഅതും മിൻ ലീനതിൻ ഔ തറക്തുമൂഹ ഖായിമതൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാഹ് വലിയുഖ്സിയൽ ഫാസിഖീൻ. നിങ്ങൾ ഈന്തപ്പന തടികളിൽ ഏതൊന്ന് താഴെ വെട്ടിയിട്ടോ, ഏതെല്ലാം ഈന്തപ്പന തടികൾ നിങ്ങൾ വെറുതെ വിട്ടോ, അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. നിങ്ങൾ ചില ഈന്തപ്പനകൾ കത്തിക്കാതെ വിട്ടു, ചിലത് മുറിച്ചു കളയാതെ വിട്ടു, ചിലത് മുറിച്ചു കളഞ്ഞു, അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ്. എന്തിനു വേണ്ടി? വലിയുഹ്സിയൽ ഫാസിഖീൻ, അതിക്രമം ചെയ്ത വൃത്തികേട് ചെയ്ത ആളുകൾ യഹൂദർ അവരെ ഭയപ്പെടുത്തുന്നതിനും അവരെ അപമാനിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു അത് അനുവദിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ അനുമതി പ്രകാരമാണ് ബനു നദീർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തത്. അങ്ങനെ ബനു നദീറുകാർ കോട്ടക്കുള്ളിലാണ് അവർ കുറച്ചു ദിവസം കഴിച്ചുകൂട്ടിയത്. അവർക്ക് മനസ്സിലായി രക്ഷപ്പെടാൻ ഇനി വഴിയില്ല. കോട്ടക്കുള്ളിൽ ഉപരോധിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ ഉള്ളിൽ അവരുടെ കയ്യിൽ കുറച്ചു ദിവസം താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും, മാസങ്ങളോ മറ്റോ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പട്ടിണിയാണ്. കോട്ടൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വലിയ മതിൽ വെച്ച് കോട്ട ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ആ കോട്ടയുടെ ഉള്ളിലാണ് അവർ കഴിഞ്ഞുകൂടുന്നത്. ദിവസങ്ങൾ കൂടുന്തോറും അവരുടെ കയ്യിലുള്ള ഭക്ഷണ വിഭവങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കാൻ, അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ദിവസങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ദേഷ്യം വർദ്ധിക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ട് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സുൽഹിന് തയ്യാറായി. റസൂലുള്ളയുമായി അവർ സന്ധി ചർച്ചകൾക്ക് തയ്യാറായി. എന്താണ് സന്ധിയിലെ കരാർ? അവർ പറഞ്ഞു, ഞങ്ങൾ യഹൂദർ ബനു നദീറുകാർ അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ പ്രദേശത്ത് നിന്ന് ആ പ്രദേശം ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോയിക്കൊള്ളാം, ഇവിടെ ഇനി താമസിക്കില്ല. അതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. സുബ്ഹാനല്ലദി സൂറത്തുൽ ഹശറിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു ആകുന്നു അവരെ ആദ്യത്തെ തവണ തന്നെ അവരെ ആ നാട്ടിൽ നിന്ന് പായിപ്പിച്ചത്, അവരെ പുറത്താക്കിയത്. അങ്ങനെ അവർ റസൂലുള്ളയുമായി കരാറിലേർപ്പെട്ടു. അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കുന്ന സമയത്തിനുള്ളിൽ അവർ തങ്ങളുടെ ഒട്ടകത്തിന് താങ്ങാൻ കഴിയുന്ന വിഭവങ്ങൾ എടുത്തുകൊണ്ട് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിക്കൊള്ളാം, മറ്റേതെങ്കിലും നാട്ടിലേക്ക് പോയി താമസം മാറ്റിക്കൊള്ളാം എന്ന കരാറിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വെറുതെ വിട്ടു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ബനു നദീർ ഗോത്രക്കാർ അവർ അള്ളാഹുവിന്റെ റസൂലുമായി കരാറിൽ വന്നു. ഫഅജ്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബനു നദീർ, ബനു നദീറുകാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ബനു നദീറുകാർ അവിടെ നിന്ന് പുറത്തുപോയി. അവർ പോകുന്ന സന്ദർഭത്തിൽ തങ്ങളുടെ ഒട്ടകങ്ങൾക്ക് മുകളിൽ കയറ്റാൻ സാധിക്കുന്നതിനപ്പുറത്ത് സാധനങ്ങൾ അവർ പരമാവധി കയറ്റിവെച്ചു. അതോടൊപ്പം അത് 600 ഒട്ടകങ്ങൾ അവരുടെ ഒപ്പമുണ്ടായിരുന്നു. ബനു നദീറുകാർ അവർ അവരുടെ നാട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ 600 ഒട്ടകങ്ങൾക്ക് മുകളിൽ സാധനങ്ങൾ കയറ്റിവെച്ചിട്ടാണ് അവർ പോകുന്നത്. അതോടൊപ്പം പോകുന്നതിന് മുൻപ് അവർ സ്വന്തം വീടുകൾ തകർത്ത് കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു. എന്തിനാണ് പൊളിക്കുന്നത്? ഇനി ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഇതുകൊണ്ട് ഉപയോഗമെടുക്കാൻ പാടില്ല, സഹാബികൾ ഇതുകൊണ്ട് ഉപകാരമെടുക്കരുത് എന്ന ഉദ്ദേശവുമായി അവർ തന്നെ അവരുണ്ടാക്കിയ സ്വന്തം വീടുകൾ തകർത്ത് കളഞ്ഞു, പൊളിച്ചു കളഞ്ഞു. അതിൽ നിന്ന് പെറുക്കി കൊണ്ടുപോകാൻ പറ്റുന്ന കട്ടളകളോ വാതിലിന്റെ പടികളോ അതുവരെ പരമാവധി കൊണ്ടുപോകാൻ എന്തൊക്കെ സാധിക്കുമോ അതൊക്കെ അവരെടുത്തു, ഒട്ടകത്തിന്റെ മേലെ കയറ്റിവെച്ചു. അങ്ങനെ അവർ നാടുവിടാൻ തയ്യാറായി. നാടുവിടുന്ന സന്ദർഭത്തിൽ അൻസാരികളിൽപ്പെട്ട ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അൻസാരികൾ മദീനയിലുള്ള ആളുകൾ, അവർക്ക് മുൻപ് കുട്ടികൾ ജനിക്കാതെ വന്നാൽ അല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് മരിക്കുന്നതായി തോന്നിത്തുടങ്ങിയാൽ അവർ യഹൂദർക്ക് കുട്ടികളെ നേർച്ച നേരുമായിരുന്നു. ജനിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അൻസാരികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഇനി ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ ജൂതനാക്കാമെന്ന് അവർ നേർച്ച നേരുമായിരുന്നു. അങ്ങനെ അൻസാരികളിൽ പലരുടെയും കുട്ടികൾ ജൂതന്മാരുടെ വീടുകളിൽ വളരുന്നുണ്ട്. അതുകൊണ്ട് റസൂലെ എന്ത് ചെയ്യണം? ബനു നദീറുകാർ പുറത്തു പോവുകയാണ്, ഞങ്ങളുടെ മക്കൾ അവരുടെ കൂട്ടത്തിലുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങൾ അവരുടെ കൂട്ടത്തിലുണ്ട്, എന്തു ചെയ്യണം? ഇത് അൻസാറുകൾക്ക് ഉണ്ടായിരുന്ന അന്ധവിശ്വാസമായിരുന്നു. കുട്ടി കൂടുതൽ കാലം ജീവിക്കാതെ വന്നാൽ, ഒരു കുട്ടി ജനിച്ചു പെട്ടെന്ന് മരിച്ചു, രണ്ടാമത്തെ കുട്ടി പെട്ടെന്ന് മരിച്ചു, അങ്ങനെ മരിച്ചാൽ അവർ നേർച്ച നേരം, ഇനി അടുത്ത കുട്ടി ജനിക്കുകയാണെങ്കിൽ ജൂതന് അവനെ ജൂതനാക്കാം, ജൂതന്മാരോടൊപ്പം വളർത്താം എന്ന് നേർച്ച നേരം. അങ്ങനെ അൻസാരികളിൽപ്പെട്ട ചില ആളുകളുടെ കുട്ടികൾ ജൂതന്മാരോടൊപ്പം വളരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തു ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലർ വന്ന് വിഷയം അവതരിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ആയത്ത് അവതരിച്ചു.